പണ്ഡിതന്മാർ അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന അവർ മരകത്തിലാണെന്ന് അറിയിക്കുന്ന ആയത്തുകളും അവർക്ക് പുറത്തുകൊടുക്കുമെന്ന ഹദീസുകളും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. ചില പല പല രൂപത്തിൽ അവർ യോജിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രബലമായ ഒരു അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞു, കാലാകാലം നരകത്തിൽ തിന്മകൾ ചെയ്താൽ കാലാകാലം നരകത്തിൽ കിടക്കുമെന്ന് അറിയിക്കുന്ന ഹദീസുകൾ അവ ആ തിന്മ ഹലാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്തഹില്ലായി തിന്മയെ ഹലാലാക്കിക്കൊണ്ട് ചെയ്യുന്നവന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരാൾ വിഭജിക്കണം. എന്നിട്ട് അയാൾ വിശ്വസിക്കും വിഭജാര ഹലാലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിഭജിക്കുന്നവൻ കാഫറാണ്. എന്നാൽ വ്യഭിചാരം ഹറാമാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളതോടൊപ്പം ഇതൊരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റ് സമ്മതിച്ചുകൊണ്ട് ചെയ്യുന്നവൻ അവൻ വൻപാപം ചെയ്തവനാണ്. അവന്റെ ഈമാനിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ശിക്ഷിക്കും, അവൻ ഉദ്ദേശിച്ചാൽ അവന് പുറത്തുകൊടുക്കും. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദ. രസകരമായ കാര്യം, ഇതിന് ഖവാരിജികൾ പറഞ്ഞ മറുപടിയുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല വൻപാപം ചെയ്തവർക്ക് പുറത്തുകൊടുക്കുമെന്ന് അഹ്ലുസുന്ന വജമാ മറുപടി പറഞ്ഞപ്പോ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അള്ളാഹു വഞ്ചകനാണെന്ന് പറയേണ്ടി വരും. അതിനെന്താണ് കാരണം? അപ്പൊ അവർ പറഞ്ഞു, അള്ളാഹു അവന്റെ ആയത്തുകളിൽ പറയുന്നു തിന്മ ചെയ്തവനെ ശിക്ഷിക്കുമെന്ന്. പിന്നെ അള്ള ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു വാഗ്ദാനം ലംഘിച്ചിട്ടുണ്ട്. വാഗ്ദാനം ലംഘിക്കുക എന്നുള്ള വഞ്ചനയാണ്. എന്താ മറുപടി? എന്താണ് അതിന്റെ മറുപടി? പ്രസക്തമായ ചോദ്യമാണ്. ചോദ്യം എന്താണ്? അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പലയിടത്തും ആയത്തുകളിൽ പറഞ്ഞിരിക്കുന്നു ഇന്ന തെറ്റ് ചെയ്താൽ അയാൾക്ക് ശിക്ഷയുണ്ട്, കള്ളു കുടിച്ചവന് ശിക്ഷയുണ്ട് അല്ലേ, വ്യഭിചരിച്ചവന് ശിക്ഷയുണ്ട്, മോഷ്ടിച്ചവന് ശിക്ഷയുണ്ട്, നരകത്തിൽ പലതരം ശിക്ഷകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശിക്ഷകളൊക്കെ ഉണ്ട് എന്ന് അള്ളാഹു അറിയിച്ചിരിക്കുക, പിന്നെങ്ങനെ അവൻ പുറത്തുകൊടുക്കുക? അവന്റെ ഈ ഭയപ്പെടുത്തൽ കേട്ടിട്ട് ഈ തിന്മയിൽ നിന്ന് വിട്ടുനിന്ന ആളുകളുണ്ട്, അവരോട് ചെയ്യുന്ന വഞ്ചനയാണ് ഏറ്റവും കുറഞ്ഞത്. കാരണം അവരിതൊക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരുന്നു. ആ തെറ്റ് ചെയ്യാതിരുന്ന ആളുകളോടുള്ള വഞ്ചനയാണ് അപ്രകാരം അള്ളാഹു പുറത്തു കൊടുത്താൽ ചെയ്യുന്നത്. മാത്രം അവർ പറഞ്ഞു, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്, വാജിബാണ്. ആ പറച്ചിലന്നെ തെറ്റാണ്. ഒരിക്കലും അള്ളാഹിന്റെ മേലെ ഒരു കാര്യം നിർബന്ധാക്കൂല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. യഫ്അൽ മായശ, അവൻ ഉദ്ദേശിക്കുന്നവൻ ചെയ്യും. അവന്റെ മേലെ ഒരു കാര്യം നിർബന്ധമെന്ന് പറയാൻ തന്നെ പാടില്ല. പക്ഷെ ഖവാരിജികൾ പറഞ്ഞു, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാണ്. കാരണം ശിക്ഷിക്കുമെന്ന് അള്ളാഹു താക്കീത് ചെയ്തതാണ്. ആ താക്കീത് അവൻ ലംഘിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ വഞ്ചന കാണിച്ചു എന്നാണ്. അവൻ പറഞ്ഞു പാലിച്ചിട്ടില്ലെങ്കിൽ അത് വഞ്ചനയാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും മറുപടി, അവർ ആയത്തുകൾ ഓതിയിട്ടുണ്ട്, ധാരാളം ആയത്തുകൾ തെളിവായി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇന്ന അല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്, അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അവർ പറഞ്ഞു, മാ യുബദ്ദലുൽ ഖൗലു ലദൈ വമാ അന ബിദല്ലാമിൻ ലിൽഅബീദ്. മാ യുബദ്ദലുൽ ഖൗലു ലദൈ, എന്റെ അടുക്കൽ വാക്കിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ വാക്കെന്താണ്? തെറ്റ് ചെയ്തവന് ശിക്ഷയുണ്ട് എന്ന്. എന്റെ അടുക്കൽ വാക്കിനി മാറൂല. വമാ അന ബിദല്ലാമിൻ ലിൽഅബീദ്, ഞാൻ എന്റെ അടിമകളോട് അതിക്രമം ചെയ്യുകയുമില്ല. അപ്പൊ അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മ ചെയ്ത ആളുകളെ ശിക്ഷിക്കാതെ അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭയപ്പെടുത്തൽ കേട്ടിട്ട് പേടിച്ച് മാറി നിന്നവൻ അവനോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഇതാണ് അവരുടെ ശുഭഹത്ത്. വളരെ ശക്തമായ ശുഭഹത്താണ്, വളരെ ശക്തമായ ആശയക്കുഴപ്പമാണ്. അഹ്ലുസുന്ന വൽജമാഅ അതിന് പറഞ്ഞ മറുപടി, അവർ പറഞ്ഞു, നിങ്ങൾക്കിത് സംഭവിച്ചത് ഖുർആനിലും ഹദീസിലുമുള്ള നിങ്ങളുടെ കാഴ്ചക്കുറവ് കൊണ്ടാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ചില ആളുകൾക്ക് പുറത്തുകൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മഗ്ഫിറത്ത് നൽകുമെന്നത് അവന്റെ വാഗ്ദാനത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, ഇന്ന റഹ്മത്തി സബഖത് ഗദബി, അള്ളാഹു പറഞ്ഞിരിക്കുന്നു അവന്റെ കാരുണ്യം അവന്റെ കോപത്തെക്കാൾ മുൻകടന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം അത് പലപ്പോഴും ഉണ്ടായേക്കാം. മാത്രമല്ല അവർ പറഞ്ഞു, ഒരാൾ വാഗ്ദാനം ലംഘിച്ചു എന്ന് പറയുക എപ്പോഴാണ്? ഒരു നന്മ വാഗ്ദാനം ചെയ്തിട്ട് അത് കൊടുക്കാതിരിക്കുമ്പോഴാണ്. എന്നാൽ ഒരാൾ ഒരു ശിക്ഷ വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് പിൻവലിച്ചു കഴിഞ്ഞാൽ അത് അയാളിലെ മാന്യതയാണ് അറിയിക്കുന്നത്. നമ്മൾ കുട്ടിനോട് പറയാം, എടാ ഇനി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നല്ല പെട കിട്ടുമെന്ന് പറയാം. പിന്നെ അവനത് ചെയ്തു, പക്ഷെ നമ്മൾ പുറത്തു കൊടുത്ത് പോട്ടെ ചാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഗ്ദത്ത ലംഘനമല്ല, അത് ഖിറമാണ്, മാന്യതയാണ്, അത് റഹ്മത്താണ്, കാരുണ്യമാണ്. അതൊരിക്കലും ആക്ഷേപിക്കപ്പെടേണ്ട കാര്യമല്ല. കാരണം എന്താ? ശിക്ഷയാണ് അവൻ പിൻവലിച്ചത്. തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത ഒരു പ്രതിഫലവും അവൻ ഒഴിവാക്കിയിട്ടില്ല, ശിക്ഷയാണ് അവൻ ഒഴിവാക്കിയത്. അതിന് അറബികളുടെ ചില കവിതകളും അവർ തെളിവ് പിടിച്ചിട്ടുണ്ട്. അറബികളുടെ അടുത്ത് മാത്രമല്ല എല്ലായിടത്തും അറിയുന്ന കാര്യമാണ്. അവർ പറഞ്ഞു, വഅന ഇദ ഔഅത്തുഹു ഔഅത്തുഹു ലമുഖ്ലിഫുൻ ഇആദി വമുൻജിസുൻ മൗഇദി. ഞാൻ താക്കീത് നൽകിയാൽ അത് ലംഘിക്കുന്നവന്, എന്നാൽ ഞാൻ വാഗ്ദത്തം നൽകിയാലോ അത് പാലിക്കുന്നവന്. നരകം കൊണ്ട് താക്കീത് നൽകിയിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും, കാരണം അവൻ റഹ്മത്തുള്ളവന്. അതവന്റെ മാന്യതയിൽപ്പെട്ടതാണ്, അവന്റെ റഹ്മത്തിൽ, അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവൻ ശിക്ഷ മാറ്റിക്കൊടുക്കുന്നില്ല, മറ്റവരോട് ദുൽമായിട്ടല്ല, ഇവരോടുള്ള കാരുണ്യമായിക്കൊണ്ടാണ്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു, അഹ്ലു സുന്നവൽ ജമാഅ അവർ പറഞ്ഞു, തിന്മ ചെയ്തയാളുകളെ അവർക്ക് പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ വാഗ്ദത്ത ലംഘനമായിട്ടല്ല പറയേണ്ടത്, അത് നിങ്ങളെ വായനയുള്ള തെറ്റാണ്, മറിച്ച് അതെന്റെ അള്ളാഹുവിന്റെ കാരുണ്യമായാണ് പറയുന്നത്. അതിനെ അള്ളാഹുവിന് നന്ദി പറയണ വേണ്ടത്, അള്ളാഹുവിനോട് അതിന്റെ പേരിൽ നന്ദി പറയുകയാണ് വേണ്ടത്. മാത്രമല്ല അവർ പറഞ്ഞു, തിന്മ എന്നത് ശിക്ഷ നിർബന്ധമാക്കുന്ന ഒരു കാരണമാണ്. ഉദാഹരണത്തിന് ഒരാളെ ഉദാഹരണത്തിന് മരുന്ന് കഴിച്ചാൽ രോഗം മാറും എന്നതൊരു കാരണമാണ്. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറുന്നത് മരുന്ന് കഴിക്കാന്നുള്ള ഒരു കാരണമാണ് രോഗം മാറാനുള്ള. അതുപോലെ തന്നെ തിന്മ ചെയ്യുക എന്നത് ശിക്ഷ ലഭിക്കാനുള്ള ഒരു കാരണമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും ശിക്ഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കാരണങ്ങൾ സംഭവിച്ചാലും അതിന്റെ ഫലം ഉണ്ടാക്കുകയില്ല. ഏതുപോലെ ഉദാഹരണത്തിന് എനിക്കും വേറൊരു വ്യക്തിക്കും ഒരേ അസുഖം തന്നെ വന്നു വിചാരിക്കാം, ഒരേ പനിയാണ്, ഒരേ ദിവസം ആരംഭിച്ചു, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡോക്ടറെ കാണിച്ചു, ഒരേ മരുന്നും കഴിച്ചു. ചിലപ്പോൾ എനിക്കത് അഞ്ചു പത്ത് മരുന്ന് കഴിച്ചാൽ നിൽക്കൂല, എന്നാൽ വേറുള്ള ആൾക്കോ ചിലപ്പോൾ രണ്ട് മരുന്ന് കഴിച്ചാൽ അയാളെ രോഗം മാറും. ഇവിടെ രണ്ടാളുകളുടെ കാര്യത്തിൽ കാരണം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫലം കണ്ടിട്ടില്ല. ഇതുപോലെയാണ് തിന്മ ചില ആളുകൾ ചെയ്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കും, ചില ആളുകൾ ചെയ്താൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് അള്ളാഹുവിന്റെ കറമാണ്, അവന്റെ ഔദാര്യമാണ്, അവന്റെ മാന്യതയാണ്, അവന്റെ കാരുണ്യമാണ്. അതൊരിക്കലും ആക്ഷേപിക്കപ്പെടാവതല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. മാത്രമല്ല വൻപാപം ചെയ്തവർ അവർ കാഫിറുകളല്ല എന്നതിന് തെളിവായി വേറെയും ചില തെളിവുകൾ, വേറെയും ചില ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇവരുടെ അഭിപ്രായ പ്രകാരം വ്യഭിചരിച്ചവനും മോഷ്ടിച്ചവനുമൊക്കെ കാഫിറാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഖവാരിജുകളുടെ അടുക്കൽ വ്യഭിചരിക്കുകയും മോഷ്ടിക്കുകയും ഒക്കെ ചെയ്തവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ്. ശരി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദിന്റെ വിധി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കാര്യത്തിൽ പറഞ്ഞെന്താ? ഇദ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, ആരെങ്കിലും അവന്റെ ദീൻ മാറ്റിമറിച്ചാൽ അവനെ നിങ്ങൾ കൊന്നുകളയുക. എന്നാൽ മോഷ്ടിച്ചവന്റെ കാര്യത്തിലുള്ള വിധി എന്താ? അവന്റെ കൈവെട്ടിക്കളയുക. അവനും മുർത്തദ്ദായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കൊന്നുകളയണേ, റസൂലുള്ള അവനെ കൊന്നിട്ടില്ല. വ്യഭിചാരിയുടെ കാര്യത്തിലുള്ള വിധി എന്താ? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ അവൻ അടികിട്ടലോ, അതല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എറിഞ്ഞുകൊല്ലലോ ആണ്. അതേപോലെ മറ്റു കാര്യങ്ങളിൽ വ്യത്യസ്തമായ വിധികൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വിധികളൊക്കെ ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ അതൊക്കെ ബാത്തിലാണ്. കാരണം എന്താ? കാഫിറിനെ കൊല്ലണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മോഷ്ടിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്തവർക്ക് ഹദ്ദാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ കൈവിട്ട അതല്ലെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലുക പോലുള്ള ശിക്ഷകളാണ് അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, ഇതാണ് വൻപാപം ചെയ്തവരുടെ കാര്യത്തിലുള്ള ഖവാരിജുകളുടെ മദ്ഹബ്. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാം, അവരുടെ ഗുലുവ് തക്ഫീർ, മറ്റുള്ളവരെ കാഫിറാക്കുക എന്നതിലുള്ള അവരുടെ അതിരുകവിച്ചൽ. ഇത് ഖവാരിജുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, പെട്ടെന്ന് കാഫിറാക്കണം. അഹ്ലു സുന്നാ വൽ ജമാഅ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ, മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, തക്ഫീർ മുഅയ്യൻ എന്നത് ഒരു വ്യക്തിയെ പേരെടുത്തുകൊണ്ട് കാഫിറായി വിളിക്കുക എന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്നത് സാക്ഷ്യം വഹിച്ച ആളുകളെ പേരെടുത്തുകൊണ്ട് ഇന്നവൻ കാഫിറാണ് എന്ന് വിളിക്കൽ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ അടുക്കൽ വളരെ കുറച്ച് സംഭവങ്ങളെ വന്നിട്ടുള്ളൂ, എന്നാൽ അവരുടെ അടുക്കൽ ഇന്ന പ്രവൃത്തി കുഫ്റാണ്, ഇന്ന കാര്യം കുഫ്റാണ്, അത് ധാരാളം വന്നിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ മദ്ഹബുകളിൽ പെട്ടതാണ് അവർ തക്ഫീറിൽ നിന്ന് വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച മുസ്ലിമീങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നതിൽ നിന്ന് വളരെയധികം വിട്ടുനിൽക്കുന്നവരാണ് അഹ്ലു സുന്നാ വൽ ജമാഅയുടെ പണ്ഡിതന്മാർ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹു തആല അദ്ദേഹം ജഹ്മിയത്തുമായുള്ള സംസാരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതായി കാണാം, ഇവരുടെ വാദം ഞാനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ കാഫിറാകും, എന്നാൽ അവർ കാഫിറുകളാണ് എന്ന് ഞാൻ പറയില്ല. കാരണം എന്താ, അവർക്ക് വ്യാഖ്യാനമുണ്ട്. മാത്രമല്ല അനേക സംഭവങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്തതിനടുത്തുള്ള മജ്ലിസുകളിൽ ഇൻഷാ അള്ളാഹ് തക്ഫീറിന്റെ വിഷയം അത് പ്രത്യേകം തന്നെ നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇന്ന് സുബ്ഹാനല്ലാഹ് ഈ ചിന്താഗതിയുടെ സ്വാധീനമുള്ള ആളുകൾ ഇസ്ലാമിക ഭരണാധികാരികളെ തക്ഫീർ നടത്താൻ ആരംഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദാഇഷിന്റെ ഒഫീഷ്യൽ സ്പോക്സ്മാനായ അബു മുഹമ്മദ് അൽ അദ്നാനി, നാത്ത് ഖുറസ്മി, അബു മുഹമ്മദ് അൽ അദ്നാനി സിൽമിയത്തുദ്ദീൻ ഉമൻ എന്ന പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത്, പാകിസ്ഥാൻ, തൂണിസ്, ലിബിയ, അതുപോലെ തന്നെ പല രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളുടെ ഈ പേര് എനിക്ക് ഓർമ്മയില്ല, ഈ രാജ്യങ്ങളുടെ എല്ലാം പട്ടാളക്കാർ കാഫിറുകളാണ് എന്ന്. എത്ര ആൾക്കാർ വരും? ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇടപെടും, ചില്ലറ ആൾക്കാരല്ല, ഇവരൊക്കെ കാഫിരിങ്ങളാണെന്നാണ്. ഇത് വ്യക്തമായ തക്ഫീറാണ്. അവരെല്ലാം കാഫിറുകളാണ്, അവരുടെ രക്തം ഹലാലാണ് എന്ന് വ്യക്തമായി അയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉലുവ് തക്ഫീറിലുള്ള ഈ അതിരുകവിച്ചിൽ അത് ഖവാരിജുകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇൻഷാ അള്ളാഹ്. അപ്പൊ പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. അവർ ചില ആളുകൾ പറയാറുള്ളത് ഖവാരിജുകൾ, പണ്ടത്തെ ഖവാരിജുകൾ അവർ വൻപാപം ചെയ്തവരെയാണ് തക്ഫീർ നടത്തിയത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഹുക്മ അനുസരിച്ച് വിധിക്കാത്ത ഭരണാധികാരികളെയാണ് നമ്മൾ തക്ഫീർ നടത്തി അവരെ സഹായിക്കുന്നവരെ. ആ പറഞ്ഞതിന് പല മറുപടികളുണ്ട് ഇൻഷാ അള്ളാഹ്. അതാ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മ, ഞാൻ വഴിയെ സൂചിപ്പിച്ചതാണെന്ന് മാത്രം. എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ആ പഴയകാല പൌരാണിക ഖവാരിജുകൾ അവരുടെ ചിന്താഗതികളിൽ നിന്ന് വലിയ സ്വാധീനം ഇന്നത്തെ കാലത്തെ ഖവാരിജുകൾക്കുണ്ട്, അവർ നിഷേധിച്ചാലും സമ്മതിച്ചാലും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം ഞാൻ ഇവിടെ പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ തിരക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ദാഇഷ് ഖവാരിജ് ആണെന്ന് ഇപ്പൊ പറയണം, കാരണം എന്താന്ന് പറയണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായിരുന്നു ആദ്യം അതിന്റെ ഖവാരിജുകളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കാത്തത് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഒരു ഉപകാരമില്ല, വെറും തർക്കവും അനാവശ്യമായ സംസാരവും വെറുതെ മുസ്ലിമീങ്ങളുടെ സമയം വേസ്റ്റാക്കലും അല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിക്കൂല. കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ആദ്യം ഖവാരിജുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഖവാരിജുകളുടെ ചരിത്രം ഇക്കാലഘട്ടം അത്രയും ഖവാരിജുകൾ പുറത്തേക്ക് വന്നപ്പോൾ അവരെന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ആളുകൾക്കും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പുറത്തിറങ്ങിയ ഖവാരിജുകളുടെ വാദം മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഉമവി ഖലീഫമാർക്കെതിരെ, അബ്ബാസി ഖലീഫമാർക്കെതിരെ പുറത്തിറങ്ങിയ ഖവാരിജുകളുണ്ട്. അവർ പറഞ്ഞ ന്യായങ്ങൾ എന്താണ് എന്നത് പലർക്കും അറിയില്ല. അവർ പറഞ്ഞ ന്യായങ്ങൾ പലതും ഇന്നുള്ള ഖവാരിജുകൾ, ദാഇഷിനെ പോലെയുള്ള ആളുകൾ അവർ പറയുന്ന ന്യായങ്ങളെക്കാൾ ശക്തമായതായിരുന്നു. ഇന്നുള്ള ദാഇഷിനെ പോലെയുള്ള, അൽഖായിദയെ പോലെയുള്ള ഖവാരിജികൻ ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ന്യായങ്ങളെക്കാൾ ശക്തമായ ന്യായങ്ങൾ പലത് ആദ്യകാല ഖവാർജികൾക്കാണ്. ഏതുവരെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വായിച്ചപ്പോൾ വളരെ ഖവാർജികളുടെ കെടുവിനെ കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടുപോയി. മർവാൻ ഇബ്നുൽ ഹക്കം അദ്ദേഹം ഉമവി ഖലീഫയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരിക്കലൊരു ഖവാരിജുമായി സംസാരിച്ചു, അദ്ദേഹം ഖലീഫയാണ്, അദ്ദേഹം ഒരു ഖവാരിജിനെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ സംസാരിച്ചു. മർവാൻ പറയുന്നു, ഇയാളുടെ സംസാരം കേട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനാണ് ആദ്യം ജിഹാദ് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ട ആൾ, എന്നെക്കാൾ വലിയൊരു കാഫിർ ലോകത്തിന് വേറില്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. ആരാ പറയും? മർവാൻ തന്നെ. അവരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എന്ന് മർവാനിന്റെ ഹക്കം പറയാം. സോ അയാൾക്കെതിരെയാണ് ഖവാരിജികൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പൊ അവരുടെ വാദം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി മർവാൻ ഇബ്നുൽ ഹക്കം ഇരുന്നു കൊടുത്തപ്പോ മർവാൻ പറയണം, എനിക്ക് തന്നെ തോന്നിപ്പോയി ഞാനാണ് ആദ്യം കൊല്ലപ്പെടേണ്ടത് എന്ന്. അത്രമാത്രം ശക്തമായിരുന്നു അവരുടെ വാദങ്ങൾ. പെട്ടെന്ന് ആൾക്കാർക്ക് ശരിയാണെന്ന് തോന്നുന്ന വാദങ്ങളായിരുന്നു പലതും. മാത്രമല്ല ഖവാരിജികളെ പ്രത്യേകതകൾ പെട്ടതായിരുന്നു സംസാരത്തിലുള്ള ഈ വ്യക്തത. മാത്രമല്ല നീതിക്ക് വേണ്ടിയുള്ള ശക്തമായ ആവശ്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ്യ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വർത്തമാനം പറയുന്ന അവരായിരുന്നു. എന്താണ് ഏറ്റവും നല്ല വർത്തമാനം? അള്ളാഹുവിന്റെ ഹുക്മ് സ്ഥാപിക്കാനുള്ളത് ഏറ്റവും നല്ല വർത്തമാനം. അതാണ് അതിനേക്കാൾ നല്ല വർത്തമാനം വേറില്ല. അത് അവരാണ് പറയുക. പക്ഷേ ആ വർത്തമാനങ്ങൾക്ക് പിന്നിലുള്ള വിപത്തുകൾ പലതും മുസ്ലിം ഉമ്മത്ത് പിൽക്കാലഘട്ടത്തിലാണ് അനുഭവിക്കുക. ശരി, അതോടൊപ്പം അവർക്ക് ഇമാമത്തിന്റെ കാര്യത്തിൽ, ഇമാമത്ത് എന്ന സംസ്കാരത്തിൽ ഇമാമത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, സുൽത്താൻ എന്ന അർത്ഥത്തിലുള്ള ഇമാം, ഭരണാധികാരി എന്ന അർത്ഥത്തിലുള്ള ഇമാം, ഇമാമത്തിന്റെ കാര്യത്തിൽ ഖവാരിജികളുടെ നിലപാട് എന്താണ് എന്ന് കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. മുസ്ലിം ഉമ്മത്തിന് ഒരു ഇമാം ഉണ്ടാകുക, ഒരു ഖലീഫ ഉണ്ടാകുക എന്നത് നിർബന്ധമാണ്, വാജിബാണ്, അതിൽ യാതൊരാൾക്കും സംശയമില്ല. മാത്രമല്ല അൽ അഷ്ആരി, അബുൽ ഹസൻ അൽ അഷ്ആരി അദ്ദേഹം പറഞ്ഞതായി കാണാം, ഖവാരിജികൾ, റവാഫിദുകൾ, അതുപോലെ തന്നെ മുഅ്തസിലത്ത്, അതുപോലെ അഹ്ലുസുന്ന വൽ ജമാഅ, അവരുടെ കാര്യം പ്രത്യേകം പറയുന്നത് ആദ്യം മുതൽ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅ, ഇങ്ങനെ ഏതാണ്ട് എല്ലാ കക്ഷികളും ഒരുപോലെ ഒരുമിച്ച ഒരു വിഷയമാണ് ഒരു ഇമാമിനെ നിശ്ചയിക്കൽ നിർബന്ധമാണ് എന്ന കാര്യം. മുസ്ലിമീങ്ങൾക്കൊരു ഇമാം, ഒരു ഭരണാധികാരി, അവരിൽ നിന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അവർക്ക് നേതൃത്വം നൽകുന്ന, അവർക്ക് കേൾക്കലും അനുസരിക്കലും നിർബന്ധമായിട്ടുള്ള ഒരു ഇമാം, ഒരു ഖലീഫ ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ് എന്നത് പണ്ഡിതന്മാരെല്ലാവരും യോജിച്ച കാര്യമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ലെങ്കിൽ അവരെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും സാധിക്കാവുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളെ ഒരുമിപ്പിക്കാനും ഒരു ഖലീഫയുടെ കീഴിൽ അവർ അണിനിരക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടാവുക എന്നത് വാജിബാണ്, മുസ്ലിം ഉമ്മത്തിന്റെ മേലുള്ള നിർബന്ധ വാജിബാണ്, അതിൽ സംശയമില്ല. അതിന് തെളിവുകൾ പലതുണ്ട്. അതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് അൽഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം സൂറത്തു നിസായിൽ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വഅത്തീഉർ റസൂൽ വഉലിൽ അംരി മിൻകും, ഹേ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അമറിനെ, ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും അനുസരിക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അൽഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഭരണാധികാരിയെ അനുസരിക്കുക എന്നത് നിർബന്ധമാണ്, ഇത് വാജിബാണ്. ഭരണാധികാരിയെ അനുസരിക്കുക എന്നത് നിർബന്ധമാണ്. അപ്പൊ ഭരണാധികാരിയെ അനുസരിക്കുക എന്നത് നിർബന്ധമാണെങ്കിൽ ഭരണാധികാരി ഉണ്ടാവുക എന്നത് എന്തായാലും നിർബന്ധമായിരിക്കും. കാരണം എന്താണ്? ഭരണാധികാരി ഉണ്ടാവുക എന്നുള്ളത് സുന്നത്താണെങ്കിൽ പിന്നെ ഭരണാധികാരിനെ അനുസരിക്കൽ എന്തായാലും സുന്നത്തായിരിക്കും. സുന്നത്തായ ഒരു കാര്യത്തിന്റെ മേലെ വാജിബ് എന്തായാലും വരില്ല. വാജിബായ കാര്യത്തിന്റെ മേലെ എന്തായാലും വാജിബ് ഉണ്ടാവുള്ളൂ. ഭരണാധികാരിയെ അനുസരിക്കൽ വാജിബാണെങ്കിൽ സ്വാഭാവികമായി ഭരണാധികാരി ഉണ്ടാവുക എന്നതും വാജിബാണ്. ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടാവുക എന്നതും വാജിബാണ്. അപ്പോൾ ഈ കാര്യം ഏതാണ്ട് മുസ്ലിം ഉമ്മത്തിലെ കക്ഷികളെല്ലാവരും യോജിച്ച കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വലൈസ ഫി ഉനുഖിഹി ബൈഅത്തുൻ മാത മിതതൻ ജാഹിലിയ. ആരെങ്കിലും തന്റെ കഴുത്തിൽ ഭരണാധികാരിക്കുള്ള ബൈഅത്തിന്റെ കെട്ടില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അവൻ ജാഹിലിയത്തിന്റെ മരണമാണ് വരിക്കുന്നത്. മാത്രമല്ല ഒരു ഖലീഫ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന തെളിവുകളിൽ പെട്ടതാണ് ഖലീഫ ഇല്ലാതെ നടപ്പാക്കാൻ സാധിക്കാത്ത പല ഇബാദത്തുകളുണ്ട്, വാജിബായ ഇബാദത്തുകൾ. ഖലീഫയുടെ നേതൃത്വത്തിൽ അല്ലാതെ ചെയ്യാൻ പറ്റാത്ത പല ഇബാദത്തുകൾ ഏതൊക്കെയാണ്? അൽ ജിഹാദ്, അതുപോലെ തന്നെ അൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യാന്നുള്ളത്. ഹജ്ജ് ഇമാമിന്റെ നേതൃത്വത്തിലേ നടക്കുള്ളൂ, അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇമാമ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇഖാമത്തുൽ ഹുദൂദ്, കട്ടവന്റെ കൈ മുറിക്കുക പോലുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ, ഇതല്ലാതെ മറ്റൊരു എല്ലാ നിയമങ്ങളും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുക, ഇതൊക്കെ നടപ്പാക്കപ്പെടണമെങ്കിൽ ഇമാമു വേണം, ഇല്ലാതെ നടപ്പാക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിൽ ഇവിടെ ഒരാൾ കട്ട് കഴിഞ്ഞാൽ മർക്കസിൽ ഹഫിളഹുല്ലാ ഒരാള് മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നേതൃത്വത്തിന് പോയിട്ട് കൈ മുറിക്കാൻ പറ്റില്ല. കാരണം എന്താ, ഒരു ഇമാമല്ല, മറിച്ച് ഭരണാധികാരിയുടെ കീഴിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഉലുൽ അമ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണാധികാരികളാണ്. അതല്ലാതെ സംഘടനാ നേതാക്കന്മാരോ കക്ഷി നേതാക്കന്മാരോ ഒന്നും ഇതിന്റെ പരിധിയിൽപ്പെടില്ല. കാരണം എന്താണ്, ഇവിടെ പറഞ്ഞ ഉലുൽ അമറിന് പല വാജിബാത്തുകളുണ്ട്, അതിൽ പലതും സംഘടനയുടെ കീഴിലുള്ള ആൾക്കാർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അതിൽപ്പെട്ടതാണ് ജിഹാദ്. ജിഹാദ് നടപ്പിലാക്കാൻ പറ്റും? നിങ്ങളിവിടെ ഇവിടെ പല ആളുകളും നമ്മളെ തീവ്രവാദി എന്ന് വിളിക്കാണ്, എന്നിട്ട് അവർ പറഞ്ഞു ഇവിടുത്തെ ഉലുൽ അമറിൽ പെട്ടത് ആരൊക്കെ പെടും, സംഘടനാ നേതാക്കന്മാർ പെടുന്നതാണ് അവർ പറഞ്ഞത്. ഇതേ ന്യായമാണ് തീവ്രവാദി സംഘങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞു ഞങ്ങളൊരു കക്ഷി ഉണ്ടാക്കി, ഈ കക്ഷിക്ക് ഒരു ബയാത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഇയാൾ ഉലുൽ അമറാണ്, ഈ ഉലുൽ അമറിന്റെ നേതൃത്വത്തിൽ ജിഹാദ് നടപ്പിലാക്കാൻ പറ്റും എന്ന് അവരും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംഘടനാ നേതാക്കന്മാർ ഉലുൽ അമറിൽ പെടില്ല എന്ന് പറയാൻ. കാരണം കേവലം ഇവരോടുള്ള വെറുപ്പോട് മാത്രമല്ല, അതിന് വേറെയും കുറെ പ്രശ്നങ്ങൾ വരാണ്ട്. ശരി, നിങ്ങൾ ഉലുൽ അമറിൽ പെട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ അവിടെ ജിഹാദ് ഉണ്ടാക്കാൻ പറ്റുമോ? ചോദ്യം. കാരണം ഉലുൽ അമറിൽ പെട്ട ആളുകൾക്ക് ജിഹാദിന് നേതൃത്വം നൽകാനുള്ള കഴിവുണ്ട്. അപ്പൊ ഉലുൽ അമറിൽ ഏറ്റവും അഹ്സനായിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായത്തെ ഒരുമിച്ചിക്കലാണ്. ഉലമാക്കളും ഇസ്ലാമിന്റെ ഇമാമുമാരായ ഖലീഫമാരായ സുൽത്താൻമാരായ ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള ആളുകളുമാണ് ഈ പറഞ്ഞതിൽ പെടുക എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. ശരി, ചുരുക്കി പറഞ്ഞാൽ ഇമാമുണ്ടാവുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഇത് ഖവാരിജുകളും ഏതാണ്ട് അംഗീകരിച്ച വിഷയമാണ്. ഒരു ഇമാം നിർബന്ധമാണ് എന്നത് ഖവാരിജുകൾ അഹ്ലുസുന്നയോട് യോജിച്ച വിഷയമാണ്. അന്നജിദ എന്ന പേരിൽ അറിയപ്പെട്ട ഖവാരിജുകളിലെ ഒരു കക്ഷി ഒഴികെ, അന്നജിദ എന്നറിയപ്പെട്ട ഖവാരിജുകളിലെ ഒരു കക്ഷി ഒഴികെ, അവർ പറഞ്ഞിരുന്നത് അല്ലെ, പണ്ട് നമ്മൾ പറയുന്നത് ഉട്ടോപ്യൻ ആശയങ്ങൾ പറയും. എല്ലാവരും ഒരാളോട് ദുൽമ ചെയ്യാതെ, ഒരാളോട് അതിക്രമം ചെയ്യാതെ, എല്ലാവരും ഒരാളും കപ്പൂല, ഒരാളും മോഷ്ടിക്കൂല, കളവ് അറിയില്ല, അതിനാണ് ഉട്ടോപ്യ ഉട്ടോപ്യ എന്ന് പറയുന്നത്. എന്നാൽ ആ നാട്ടിലെ ഒരാളും കപ്പൂലാണ്, എല്ലാവരും പണിയെടുക്കും, എല്ലാവരും ദാനം ചെയ്യും, ഇങ്ങനെ ഒരാളും തിന്മ ചെയ്യാത്ത ഒരു ലോകം. അപ്പൊ നജീദത്തിന്റെ ആളുകൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇമാം ആവശ്യമില്ല എന്നവർക്ക് അഭിപ്രായം. അങ്ങനെ അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഒരിക്കലും ഇമാമില്ലാതെ മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം നേരെ നിൽക്കുകയില്ല അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സഹാബികളുടെ ആധാറുകളിലും ഇത് ധാരാളമായി വന്നിട്ടുണ്ട് അല്ലേ. ദീന് ജമാഅത്ത് ഇല്ലാതെ ദീനില്ല, ഒല ജമാഅത്ത് ഇല്ല ബി ഇമാം, ഇമാമില്ലാതെ ജമാഅത്ത് ഇല്ല എന്നൊക്കെ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആധാറുകളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇമാം ഉണ്ടാവുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഇമാം ഉണ്ടാവുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഖവാരിജികൾ ഏതാണ്ട് എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. നജീദത്തിന്റെ ആളുകൾ അവരെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ശരി. ഖവാരിജികൾ ഇമാമത്ത് വാജിബത്താണ്, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ അടുക്കൽ നിർബന്ധമായും പാലിക്കേണ്ട ചില ഷുറൂത്തുകളുണ്ട്. ആ ഷർത്തുകളിൽ പെട്ടതാണ് ഇമാം ഒരിക്കലും വൻപാപങ്ങൾ പോലും ചെയ്യുന്നവനാകാൻ പാടില്ല. ഇമാം ഏറ്റവും ഉഷാറായിരിക്കണം. ഏറ്റവും ഉഷാറായിരിക്കണം. അതായത് അയാളുടെ അടുക്കൽ അയാൾ ജനങ്ങൾക്ക് മാതൃകയാണ്. അതുകൊണ്ട് ഒരിക്കലും അയാളുടെ അടുക്കൽ എന്ത് സംഭവിക്കാൻ പാടില്ല, വൻപാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അയാൾ ഏറ്റവും കവിയുമായ ഏറ്റവും കൃത്യമായ പാതയിലൂടെ സഞ്ചരിക്കും. മാത്രമല്ല വൻപാപങ്ങൾ ഇവരുടെ അടുക്കൽ കുഫറാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും എന്ത് ചെയ്തിരുന്നു, ഇസ്ലാമിക ഖലീഫമാർക്കെതിരെ വാളെടുത്തിറങ്ങിയിരുന്നു പല സന്ദർഭത്തിലായി. അതിന് കാരണം എന്താണ്? അവർ പറഞ്ഞു ഇമാം വൻപാപം ചെയ്തു, കാഫിറായി, കാഫിറായി കഴിഞ്ഞാൽ കാഫിറിന് ഇമാം ആവാൻ പാടില്ല. അപ്പൊ ആ കാഫിറായ ഇമാമിന് എന്ത് ചെയ്യണം? ഇറക്കണം, ഭരണത്തിൽ നിന്ന് ഇറക്കുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ ചെയ്യണം. മാത്രമല്ല അവരുടെ അടുക്കല് ഇമാം എന്ന് പറഞ്ഞാൽ സിംഹക്കൂട്ടിൽ കഴിയുന്ന പോലെ, അതായത് അയാളടുത്ത് ഒരു തെറ്റും വരാൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞേക്കാണ്, അതായത് ഏത് ചെറിയ കാര്യമാണെങ്കിലും അതിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു കാര്യവും അയാളടുത്ത് ചോദ്യം ചെയ്യപ്പെടാത്തതായിട്ടുണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യവും ചോദ്യം ചെയ്യും, എല്ലാത്തിനും അയാൾ മറുപടിയും വേണം. ഭരണത്തിൽ അങ്ങനെ കാര്യം നടപ്പിലാവും. എല്ലാ കാര്യവും ഭരണത്തിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിയാസ നടക്കും, രാത്രി എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. കാരണം മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിലും പലതിലും രഹസ്യങ്ങളുണ്ടാവും. ആ രഹസ്യങ്ങളൊക്കെ ഇവരോട് പ്രകടമായി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭരണം മുന്നോട്ട് പോകില്ല എന്തായാലും. പക്ഷെ ഇവരുടെ അടുക്കൽ രാജാവ് എല്ലാ കാര്യത്തിലും വ്യക്തമായി വിചാരണ ചെയ്യപ്പെടും. അത് സിംഹത്തിന്റെ കൂട്ടിൽ ഇരിക്കണ പോലെ, അങ്ങനെ ചെറിയൊരു അനക്കുണ്ടായി കഴിഞ്ഞാൽ പിടിച്ചിട്ട് തിന്നളയും. അപ്പോ സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ പ്രകാരത്തിൽ അവർ ഹുക്കാമുകൾക്ക് അവർ പല ഷർത്തുകൾ വെച്ചിരുന്നു. മാത്രമല്ല അവർ ചില ഷർത്തുകൾ അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നിശ്ചയിച്ച ചില ഷർത്തുകൾ ഇല്ലാന്ന് പറഞ്ഞു. അതായത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഷർത്തുകൾ ഇമാമുമാർക്ക് വേണ്ടതില്ല എന്നുകൂടി ഖവാരിജ് പറഞ്ഞു. അതായത് ഉദാഹരണത്തിന് ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത ദുറൂസുകളിൽ ഇമാമത്തിനുള്ള ഷർത്തുകൾ എന്താണ്, എന്തൊക്കെയാണ് ഇമാം ചെയ്യേണ്ട കാര്യം, എപ്പോഴാണ് ഒരാൾ ഇമാമായി നിശ്ചയിക്കപ്പെടുക, എപ്പോഴാണ് ഒരു രാജ്യം സ്ഥാപിതമാവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ചില ദർസുകളിൽ സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫ്ഖ്. പക്ഷേ ഖവാരിജികൾ അവർ അഹ്ലു സുന്നഹ് വൽ ജമാഅ ഇമാമിന് നിശ്ചയിച്ച പല ഷർത്തുകളിൽ ചിലത് നിഷേധിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇമാം ഖുറൈശികളിൽ പെട്ടവനായിരിക്കണം എന്ന ഷർത്ത്. അത് ഖവാരിജികൾ അംഗീകരിക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്, ഇന്ന ഹാദൽ അംറ ഫീ ഖുറൈശിൻ ലാ യുആദീഹിം അഹദുൻ ഇല്ലാ കബ്ബഹുല്ലാഹു അലാ വജ്ഹി. ഈ കാര്യം, അതായത് ഭരണം, അത് ഖുറൈശികൾക്ക് മാത്രം യോജിച്ചതാണ്. ലാ യുആദീഹിം അഹദുൻ ഇല്ലാ കബ്ബഹുല്ലാഹു അലാ വജ്ഹി. ആ കാര്യത്തിൽ അൽഹംദുലില്ലാഹ് സയ്യിബൻ നാഫിഅ لا يعاديهم احد الا كبه الله على وجهه. അതിൽ അൽഹംദുലില്ലാഹ് മഴ പെയ്യാന്നുള്ളവർക്ക് ഞാൻ, അതിൽ അവരോട് ആരെങ്കിലും ശത്രുത കാണിച്ചു കഴിഞ്ഞാൽ ഇല്ല കബ്ബഹു അല്ലാഹു അലാ വജ്ഹി, അല്ലാഹു അവന്റെ മുഖമടക്കം അവനെ നശിപ്പിക്കാതിരിക്കുകയില്ല. മാ അഖാമുദ്ദീൻ, അവർ ദീൻ നിലനിർത്തുന്നിടത്തോളം കാലം. അപ്പൊ ഈ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ഹാദൽ അംറു ഫീ ഖുറൈശിൻ മാ ബഖിയ മിൻഹു ഇത്നാനി, ഖുറൈശികളിൽ രണ്ടാളുകൾ ബാക്കിയുണ്ടെങ്കിൽ വരെ അവരിൽ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് ആരാണ്? ഖുറൈശികളിൽപ്പെട്ട ആളുകളാണ് എന്ന കാര്യം ഹദീസുകളൊക്കെ സ്ഥിരപ്പെട്ടത്. ഈ ഖവാരിജികൾ അംഗീകരിച്ചിട്ടില്ല, ഇത് ഖവാരിജികൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇക്കാലഘട്ടത്തിലെ ഖവാരിജിയിൽ ചിന്താഗതിയുള്ള ആൾക്കാർ പലരും അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ദാഇഷിന്റെ ഒക്കെ ആൾക്കാർ പറഞ്ഞത് ഒരു ഖുറൈശിനെ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അയാളെ ഖലീഫാക്കുന്നതാണ്, ഒരു സംശയമില്ലാതെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യകാല ഖവാരിജികളിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതുപോലെ ഇന്നത്തെ ഖവാരിജികൾ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ചില കാര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഷർത്ത് തന്നെ, ഇത് ഈ ഷർത്ത് പല ഖവാരിജികളുടെ പല ആളുകളും അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഖവാരിജികളിൽപ്പെട്ട ഇബാദിയത്തിന്റെ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഖവാരിജികളിൽപ്പെട്ട എല്ലാവരും അംഗീകരിച്ചിട്ടില്ല, ഈ ഷർത്ത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇബാദിയത്തിന്റെ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇബാദിയത്തിന്റെ ആളുകൾ ഖവാരിജികൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമ്മാനുള്ള ആൾക്കാർ, അമ്മാനും ജീവിക്കുന്ന ഒരു ഖവാരിജികളാണ്. ഖവാരിജികളിൽ നിന്ന് പഴയകാല കക്ഷികളിൽ നിന്ന് ബാക്കിയായിട്ടുള്ള ഒരേ ഒരു കക്ഷി ആരാണ്? ഇബാദിയത്താണ്, അതേ പേരിൽ നിലനിൽക്കുന്ന കക്ഷി. അവർ ഈ ഷർത്ത് ഏതാണ്ട് അംഗീകരിച്ച ആൾക്കാരാണ്. പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് അവർ ഈ ഷർത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യകാല ഖവാരിജികളുടെ എല്ലാ തരം വാദങ്ങളും അതുപോലെ ഇന്നത്തെ ഖവാരിജികൾക്കുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പലതും അതിന്റെ സ്വാധീനങ്ങൾ അവരിൽ കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇമാം വാജിബാണ് എന്ന കാര്യത്തിൽ അവർ അഹ്ലുസുന്നയോട് യോജിച്ചിട്ടുണ്ടെങ്കിലും ആ ഇമാം ഖുറൈശികളിൽ പെട്ടവനാകണമെന്ന ഷർത്തിന്റെ കാര്യത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയോട് ഖവാരിജികൾ യോജിച്ചിട്ടില്ല. ഇമാം ഖുറൈശികളിൽ പെട്ടവനായിരിക്കണമെന്നത് ഒരു അസലാണ്, അത് ഷർത്തായി പണ്ഡിതന്മാർ നിശ്ചയിച്ച കാര്യമാണ്. മാത്രമല്ല ഖവാരിജികൾ ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയോട് എതിരായ മറ്റൊരു ഇടം ഇമാമിനെ അനുസരിക്കുന്ന കാര്യത്തിലാണ്, ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ള വിഷയം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്താഅനി ഫഖദ് അത്താഅ അല്ലാഹ് വമൻ അത്താഅ അമീരി ഫഖദ് അത്താഅനി. ആര് എന്നെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു, ആര് എന്റെ അമീറിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹു എന്നെ അനുസരിച്ചിരിക്കുന്നു. മൻ അസാനി ഫഖദ് അസല്ലാഹ് വമൻ അസാ അമീരി ഫഖദ് അസാനി. ആര് എന്നെ ധിക്കരിച്ചുവോ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു, ആര് അമീറിനെ ധിക്കരിച്ചുവോ അവൻ അള്ളാഹു അവൻ എന്നെ ധിക്കരിച്ചിരിക്കുന്നു. ഇവിടെ ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ ആൾക്കാർ പറയല്, അവർ കുഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനുസരണ ഇല്ലാന്ന്. ഒന്നാമത്തെ കാര്യം അവർ കുഫറായി വിശേഷിപ്പിക്കുന്ന പല ഇൻഷാല്ലാഹ് നമ്മൾ അതിന്റെ മറുപടി വിശദമായി പിന്നീട് പറയാം, ചെറിയ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത് അവർ കുഫർ എന്ന് പറയുന്ന പല കാര്യങ്ങളും കുഫറായി കൊള്ളുന്നില്ല. മാത്രമല്ല അനുസരണത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം എപ്പോൾ മാത്രമാണ്, വ്യക്തമായ സംശയലേശമന്യേ പറയാൻ പറ്റിയ കുഫർ അവരിൽ പ്രകടമാകുന്ന സന്ദർഭത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുസരണത്തിൽ നിന്ന് കൈവലിക്കാൻ പറ്റുള്ളൂ, അനുസരിക്കാതിരിക്കാന്നുള്ളത് അവർക്ക് അനുവദനീയാവുന്നുള്ളൂ. അപ്പൊ ഈ കാര്യം ഇൻഷാല്ലാഹ് നമ്മളത് ഇമാമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിനോട് ഖവാരിജികൾ എതിരായിട്ടുണ്ട്, അതായത് അമീറിനെ അനുസരിക്കാന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അമീറിനെ ധിക്കരിക്കുക എന്നുള്ളത്, അതായത് സുൽത്താനെ ഭരണാധികാരിയെ ധിക്കരിക്കുക എന്നത് അവരുടെ ദൈതനത്തെയാണ്, സ്ഥിരം പരിപാടിയാണ്. അവരടുത്ത് പൊതുവായി കാണുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രകടമായൊരു സ്വഭാവം ഇതാണ് ഭരണാധികാരിക്കെതിരാവാന്നുള്ളത്. മാത്രമല്ല പലപ്പോഴും നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പിഴവുകളൊക്കെ ഉണ്ടെങ്കിലും അവരിലെ പ്രാസംഗികരും പ്രബോധകരും ഏറ്റവും കൂടുതൽ പ്രബോധനം ചെയ്തത് ഈ കാര്യത്തിലേക്കാണ്, അമീറിനെതിരെ തിരിയാനുള്ള വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരുന്നത്. അതേ അമീറിനെതിരെ തിരിയാനുള്ള കാര്യത്തിൽ സുബ്ഹാനല്ലാഹ്, അതിൽ അവരുടെ സംസാരങ്ങൾ അവരുടെ ആത്മാർത്ഥത അത്ഭുതപ്പെടുത്തുന്നത്. അവരെന്തിനാണ് അമീറിനെതിരെ തിരിഞ്ഞത്? ഭരണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, അതവരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാണ്. അതാണ്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഖവാരിജികൾ ഭരണത്തിലുള്ള ആഗ്രഹം മൂത്തിട്ടല്ല ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞത്, മറിച്ച് അള്ളാഹിന്റെ കിതാബ് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ തിരിഞ്ഞ ഭരണ ഖവാരിജികൾ അവരിൽ ഏതാണ്ട് 8-10 ആളുകളോട് ഭരണം ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് അവരൊന്നും ഏറ്റെടുത്തില്ല. അവസാനം അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റാസിബി അയാളോട് എല്ലാവരും കൂടി നിർബന്ധിച്ചു, നിങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കണം, കാരണം ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഒരാളിവിടെ ഏറ്റെടുക്കാനില്ല. നിർബന്ധിച്ചപ്പോൾ അയാൾ തൃപ്തിയില്ലാതെയാണ് ഭരണം ഏറ്റെടുത്തത്, ഒരു തൃപ്തിയില്ലാതെയാണ് ആ ഭരണം ഏറ്റെടുത്തത്, അയാൾക്കൊരു തൃപ്തിയില്ലായിരുന്നു. പിൽക്കാലഘട്ടത്തിലും ഖവാരിജികളുടെ ചരിത്രം അതാണ്, അവരുടെ ഇടയിൽ ഭരണമേൽപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ പറയും നിങ്ങൾ ഏറ്റെടുക്കും, അയാൾ പറയും വേറെ, ഇതിങ്ങനെ തിരിഞ്ഞുകഴിഞ്ഞാൽ അവസാനം ഈ ആൾക്കാരെ വരും. ഭരണം ആരും ഏറ്റെടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അവർ ഭരണത്തിൽ വളരെയധികം. മാത്രമല്ല ഭരണം കിട്ടുക എന്നത് അവരൊരിക്കലും ഒരു നല്ല കാര്യമായിട്ടല്ല കണ്ടിരുന്നത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ ഭാരമേൽപ്പിക്കലായിട്ട് ഉത്തരവാദിത്തമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കിയിരുന്നത്. ഖവാരിജികൾ ഭരണം കിട്ടാന്നുള്ള അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അത്രയധികം ഖവാരിജികൾക്ക് ഭരണത്തോട് താല്പര്യമില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ ആത്മാർത്ഥം അത്ഭുതപ്പെടുത്തുന്നതാണ് ചില സന്ദർഭത്തിൽ അവരുടെ സംസാരങ്ങളൊക്കെ, അവരുടെ പ്രസംഗങ്ങൾ. ഏതുവരെ? ഒരിക്കൽ ഉമവി ഖലീഫമാരുടെ ഭരണകാലഘട്ടത്തിൽ അവര് 40 ആളുകൾ 1000 ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. 40 ആൾക്കാർ, സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വീറോടുകൂടി അവർ പോരാടിയിട്ടുണ്ടാവും. ഉമവി ഖലീഫമാരുടെ ഭരണകാലത്ത് സംഭവിച്ചാണ്. എന്നിട്ട് അവർ കവിതയൊക്കെ പാടി, അള്ളാഹിന്റെ അടുത്തുള്ള സഹായം എന്നുള്ള പ്രതീക്ഷയിൽ അവർ ആ കവിതയൊക്കെ പാടി. ഇമാമ ദഹബി സംഭവത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് താരിഖുൽ ഇസ്ലാമി. എന്നിട്ട് പിന്നെ അടുത്ത ഒരു സൈന്യം വീണ്ടും ഭരണാധികാരി പറഞ്ഞയച്ചു ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഭരണാധികാരികൾ ഈ സൈന്യം പുതുതായി വന്ന ഈ സൈന്യം അവരുമായി യുദ്ധം തുടങ്ങി. അസറിന്റെ സമയമായപ്പോ ഇവർ ഏതാണ്ട് തുല്യമായ അവസ്ഥയിൽ നിൽക്കാൻ, രണ്ടുപേർക്കും വിജയമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് രാജാവിന്റെ പക്കൽ നിന്നയച്ച സൈന്യാധിപൻ അയാൾ പറഞ്ഞു, ഇതാ നമുക്ക് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്, അസ്ര നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, നിസ്കരിക്കാണ്ട അതുവരെ യുദ്ധം നിർത്തിവെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഹവാരിജികൾ അത് വലിയ താല്പര്യത്തോടുകൂടി സ്വീകരിച്ചു. അവർ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ ഇവരെന്ത് ചെയ്തു, അവരെ മേലാക്രമിച്ചു, അവരെ വെട്ടാൻ തുടങ്ങി. ചരിത്ര ദഹബി പറയാണ്, അതിൽ ഒരാൾ പോലും അവന്റെ നിസ്കാരത്തിന് കൈവച്ചില്ല, അവിടെ നിന്ന് ആ വെട്ടുവന്ന് അവർ മരിച്ചു. നോക്ക് നിങ്ങൾ ഇത്ര മാത്രം ആത്മാർത്ഥവർക്കുണ്ടായിരുന്ന സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ് ഇവരുടെ ചരിത്രം. ഖവാരിജുകളുടെ ചരിത്രം എന്നത് ചരിത്രത്തിൽ അത്ഭുതകരമായ ചരിത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഷാല്ലാഹ് സാധിക്കുമെങ്കിൽ പിന്നീട് ഒരു സന്ദർഭത്തിൽ ഖവാരിജുകൾ ഓരോ കാലഘട്ടത്തിലും അവരുടെ സംഭവങ്ങൾ എന്തായാലും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഒരിക്കലും ചിത്രങ്ങൾ കണ്ട്, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ സുൽത്താനെ ശരിക്കും പറഞ്ഞാൽ കൊല്ലണ്ടായിരുന്നു, ഇത് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ആ ഖവാരിജുകളെ നല്ല വിളിക്കാൻ തോന്നും. ഓ ആ മനുഷ്യന്മാർ നിസ്കാരത്തിൽ നിന്ന് കൈവച്ചില്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചത് കിലാബുന്നാർ, നരകത്തിലെ നായകളാണ് അവരെ. തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞത് ഷർറുൽ ഖൽഖി വൽ ഖലീഖ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശം ആളുകൾ അവരാണ് എന്നെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖവാരിജികൾ ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞത് ഒരിക്കലും ഭരണത്തിലുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർക്ക് ആ ഭരണം അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കപ്പെടണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു അവരെ അതിലേക്ക് നയിച്ചത് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ശരി, ഇൻഷാ അള്ളാഹ് ഇതിൽ അമീറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അടുത്ത സംസാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അൽ മുവഫ്ഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ്.